لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد سهود رغلاء كتاب التوحيد باب تفسير التوحيد وشهادة أن لا إله إلا الله إن أدعيت له ആദ്യ ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. അഥവാ തൗഹീദിന്റെയും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഷഹാദത്ത് കലിമയുടെയും വിശദീകരണം എന്ന മഹത്തായ അധ്യായം. ഇതിൽ ആദ്യത്തെ ആയത്ത് നമ്മൾ മനസ്സിലാക്കി, ഉലൈക അല്ലദീന യദഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല അയ്യുഹും അഖറബ് എന്ന ആയത്താണ് അദ്ദേഹം ആദ്യമായി കൊടുത്തിട്ടുള്ളത്. അതിന്റെ ആശയം നമ്മൾ മനസ്സിലാക്കി. മുശ്രിക്കുകളായ ആളുകൾ അവർ ദുആ ചെയ്യുന്ന സ്വാലിഹീങ്ങളായ ആളുകൾ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് സാമീപ്യ മാർഗം തേടിക്കൊണ്ട് ദുആ ചെയ്യുന്ന ഇബാദത്ത് ചെയ്യുന്ന ആളുകളാണ്. അവർ തന്നെ അള്ളാഹുലേക്ക് ആവശ്യക്കാരായിരിക്കെ എങ്ങനെയാണ് അവരോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർ ചിന്തിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള ഒരു ആയത്താണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നും സ്വാലിഹീങ്ങളോട് ദുആ ചെയ്യുന്നത് ഷിർക്കാണ്, തൗഹീദിന് വിരുദ്ധമാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ട് ഇദ്ദേഹം തഫ്സീർ തൗഹീദ്, തൗഹീദിന്റെ വിശദീകരണം നമുക്ക് മനസ്സിലാക്കി തന്നിരിക്കുകയാണ്. രണ്ടാമതായി ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ കൊടുത്തിട്ടുള്ള ആയത്ത് തൗഹീദിന്റെ വിശദീകരണമായ അൽ വലാഉ വൽ ബറാ എന്ന കാര്യം, മഹത്തായ അടിസ്ഥാന തത്വം വിശദീകരിക്കുന്ന ഒരായത്ത. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ഉപ്പയോടും ആ ഖൗമിനോടും ആ സമുദായത്തോടും പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യം. وَإِذْ قَالَ إِبْرَاهِيمُ لِأَبِيهِ وَقَوْمِهِ إِنِّي بَرَاءٌ مِّمَّا تَعْبُدُونَ إِلَّا الَّذِي فَطَرَنِي. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പിതാവിനോടും ആ സമുദായത്തോടും പറഞ്ഞ സന്ദർഭം, ഇന്നനീ ബറാഉൻ, തീർച്ചയായും ഞാൻ നിങ്ങളിൽ നിന്നും ഒഴിവാകുന്നു, ബന്ധവിച്ഛേദനം അറിയിച്ചിരിക്കുന്നു, മിമ്മാ തഅബ്ദൂൻ, നിങ്ങൾ ആരാധിക്കുന്നവരിൽ നിന്നും, ഇല്ലല്ലദീന ഫത്തറനി, എന്നെ സൃഷ്ടിച്ചവനായ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്നും ഒഴിവാണ്. നിങ്ങൾ അള്ളാഹുവിനോടും ദുആ ചെയ്യുന്നുണ്ട്, അതല്ലാത്ത ഇതര ആരാധ്യ വസ്തുക്കളോടും ദുആ ചെയ്യുന്നുണ്ട്, എന്നാൽ ഞാൻ അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കുന്നത്. നിങ്ങളെ നിങ്ങളോട് ഞാൻ പൂർണ്ണമായി ബറാഅത്ത് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ തൗഹീദിന്റെ വിശദീകരണത്തിൽ പെട്ടതാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദ് അനുസരിച്ച് ജീവിക്കുക, അതോടൊപ്പം തന്നെ അതിനെതിരായിട്ടുള്ള സകല കാര്യങ്ങളെയും നിഷേധിക്കുക, അതിനോട് ബന്ധവിച്ഛേദനം പ്രഖ്യാപിക്കുക എന്നത്. അത് ഈ ആയത്തിലൂടെ അദ്ദേഹം നമുക്ക് വിശദീകരിച്ചു നൽകി. മൂന്നാമതായിട്ട് കൊടുത്തിട്ടുള്ള ആയത്ത് തഫ്സീർ തൗഹീദ്, തൗഹീദിന്റെ വിശദീകരണം എന്നോണം അദ്ദേഹം കൊടുത്തു. ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബം മിൻ ദൂനില്ലാഹ്, അവർ അവരുടെ പണ്ഡിതന്മാരെയും അതുപോലെ ഇബാദത്തെടുത്ത് ജീവിക്കുന്ന ആളുകളെയും ഇബാദുകളെയും അള്ളാഹുവിന് പുറമെയുള്ള റബ്ബുകളായി രക്ഷിതാക്കളായി അവർ സ്വീകരിച്ചിട്ടുണ്ട്. എന്താണ് ഈ പറഞ്ഞതിന്റെ പൊരുൾ? നമ്മൾ പറഞ്ഞു, അവർ ഹറാമാക്കുന്ന കാര്യം അത് അവർ ഹറാമായി കാണും. അത് അള്ളാഹു ഹലാലാക്കിയ ഒരു വസ്തുവാണ് ആണെങ്കിൽ പോലും, അത് അവർ അള്ളാഹു ഹലാലാക്കിയതാണ് എന്ന് മനസ്സിലാക്കിയാൽ പോലും ഇവർ ഹറാമാക്കിയാൽ അവർ അത് സ്വീകരിക്കും. ഇനി അള്ളാഹു ഹറാമാക്കിയ വിഷയം ഇവരെങ്ങാനും ഹലാലാക്കി കൊടുത്താൽ, അത് ഈ പണ്ഡിതന്മാരാകട്ടെ ഇബാദത്തെടുത്ത് ജീവിക്കുന്ന റുഹ്ബാനുകളാകട്ടെ റാഹിബുകളാകട്ടെ, ഇവർ അവരുടെ വാക്ക് കേട്ട് അള്ളാഹുവിന്റെ വാക്കിനെ തള്ളിക്കളയും. ഇതിനാണ് നമ്മൾ പറഞ്ഞത് ശിർക്കു ത്വാഅ, അനുസരണത്തിലുള്ള ശിർക്ക് എന്ന് പറഞ്ഞത് ഇതാണ്. അപ്പൊ ഇത് അവരോട് ദുആ ചെയ്യുന്നില്ല എങ്കിൽ പോലും അവർ ഹറാമാക്കിയത് ഹറാമായി കാണുകയും അവർ ഹലാലാക്കിയത് ഹലാലായി കാണുകയും അള്ളാഹുവിന്റെ വിധികളെ തള്ളിക്കളയുകയും ചെയ്യുക എന്നുള്ള ശിർക്കിലേക്കാണ് ഇവർ വീണു പോകുക. അപ്പൊ തഫ്സീർ തൗഹീദ്, തൗഹീദിന്റെ വിശദീകരണം മനസ്സിലാക്കേണ്ട ആളുകൾ ഈ ഒരു വശം കാണാതെ പോകരുത് എന്ന നിലക്ക് തന്നെ അദ്ദേഹം ഈ ആയത്തും കൂടി ഉൾപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. അടുത്ത ആയത്താണ് ഇന്ന് നമുക്ക് വായിക്കാനുള്ളത്. വഖൗലുഹു ومن الناس من يتخذ من دون الله اندادا يحبونهم كحب الله. സൂറത്തുൽ ബഖറയിലുള്ള ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ومن الناس, ജനങ്ങളിൽ ചില ആളുകളുണ്ട്, മൻ യത്തഖിദു മിൻ ദൂനില്ലാഹ് അൻദാദൻ, അല്ലാഹുവിനു പുറമെ സമന്മാരെ സ്വീകരിക്കുന്ന ആളുകൾ. യുഹിബ്ബൂനഹും, അവർ ആ സമന്മാരെ സ്നേഹിക്കുന്നു. കഹുബ്ബില്ലാഹ്, അല്ലാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അവർ ആ സമന്മാരെ സ്നേഹിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് പറയുകയാണ്. ശേഷം നമ്മോട് പറഞ്ഞു, വല്ലദീന ആമനു, എന്നാൽ മുഅ്മിനുകളായ ആളുകൾ, അഷദ്ദു ഹബ്ബൻ ലില്ലാഹ്, അവർക്ക് ഏറ്റവും അതിയായ സ്നേഹം എന്ന് പറയുന്നത് അള്ളാഹുവിനോടാണ്. അള്ളാഹു അല്ലാത്ത ആളുകളോട് അവർ സ്നേഹം കാണിക്കുകയില്ല എന്ന കാര്യം പറഞ്ഞു. ഇവിടെ മഹബ്ബത്തിൽ ഉണ്ടാകുന്ന ശിർക്കാണ് അഥവാ സ്നേഹപ്രകടനത്തിൽ ഉണ്ടാകുന്ന ശിർക്കാണ് ഇവിടെ വിശദീകരിക്കുന്നത്. കാരണം മഹബ്ബത്ത്, സ്നേഹം എന്നുള്ളത് ഇബാദത്തിന്റെ പ്രധാനപ്പെട്ട റുക്കുനുകളിൽപ്പെട്ട ഒന്നാണ്. നമുക്ക് ഇബാദത്തുകൾ ചെയ്യാൻ, പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമ്മേറെ സഹായിക്കുന്ന ഒരു കാര്യമാണ് അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത്, അള്ളാഹുവിനോടുള്ള അതിരറ്റ സ്നേഹം എന്ന് പറയുന്നത്. എന്നാൽ ചില ആളുകൾ അവർ അള്ളാഹുവിനെയും സ്നേഹിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അള്ളാഹുവിന് പുറമെ അവർ ആരാധിക്കുന്ന വസ്തുക്കളെയും സ്നേഹിക്കുന്നുണ്ട്. സമന്മാരാക്കിയ ആളുകളെയും അവർ സ്നേഹിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ശിർക്കായിട്ടാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അഥവാ അള്ളാഹുവിനെ പോലെ, അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ മറ്റൊരാളെയും സ്നേഹിക്കാൻ പാടില്ല. അഥവാ ശിർക്കാകണമെങ്കിൽ അള്ളാഹുവേക്കാൾ കൂടുതൽ സ്നേഹിക്കണമെന്നില്ല. അത് മിൻ ബാബിൽ ഔല, എന്തു തന്നെയായാലും അത് ഇതിങ്ങനെയാണെങ്കിൽ അത് അങ്ങനെ തന്നെയാണ്. കാരണം അള്ളാഹുവിനെ പോലെ ഒരാളെ സ്നേഹിച്ചാൽ പോലും അത് ശിർക്കാണ് എന്നാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്. അപ്പോൾ ജനങ്ങൾ, പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, ജനങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് വ്യത്യസ്ത ദർജകളിലാണ്. അതിലൊരൊറ്റ പദവി മാത്രമാണ് തൗഹീദിന്റെ പദവി, ബാക്കിയെല്ലാം ശിർക്കാണ്. അതിൽ ഒന്നാമത്തെ വിഭാഗം, അവർ അല്ല യുഹിബ്ബ് അല്ലാഹ് അസ്ലൻ, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്നേഹിക്കുക തന്നെയില്ല. അടിസ്ഥാനപരമായി അള്ളാഹുവിനോട് ഒരു സ്നേഹവും ഇല്ലാത്തൊരു വിഭാഗം ആളുകളുണ്ട്. അഥവാ അവർ അവരുടെ ദേഹേച്ഛകളെ പിൻപറ്റുന്നവരാണ്. അവരുടെ ഭാവനയിൽ ഉണ്ടാകുന്ന അവരുടെ ചിന്തകളെയും അവരുടെ അവർ രൂപകൽപ്പന ചെയ്ത ഒരാദർശത്തെയും പിൻപറ്റുന്ന ആളുകളാണ്. അള്ളാഹുവിനോട് ഒരിഞ്ച് സ്നേഹം പോലും, ഒരിറ്റ് സ്നേഹം പോലും ഇല്ലാത്ത ആളുകളാണ് ഇവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഹയവാനുകളെക്കാളും മൃഗങ്ങളെക്കാളും വഴിപേച്ച ആളുകളാണ്. നിരീശ്വര നിർമ്മത പ്രസ്ഥാനക്കാരെ പോലെ, അവരുടെ വിശ്വാസം പേർന്ന ആളുകളെ പോലെയുള്ള ആളുകൾ. കാരണം അവർ അള്ളാഹുവിനെ അടിസ്ഥാനപരമായി സ്നേഹിക്കുന്നത് തന്നെ ഇല്ല. കാരണം അള്ളാഹു ഇല്ല എന്ന് തന്നെ നിഷേധിക്കുന്ന വലിയ നിഷേധികളാണ് അവർ. അതുകൊണ്ട് തന്നെ അവർ അള്ളാഹുവിനെ തീരെ സ്നേഹിക്കാത്ത ആളുകളാണ്. ഇതാണ് ഒന്നാമത്തെ ദർജയിലുള്ള ആളുകൾ. ഇവർ മുശ്രിക്കുകളാണ്, കാഫിറുകളാണ് എന്നതിൽ ആർക്കും തർക്കമില്ല. രണ്ടാമത്തെ വിഭാഗം, അവർ മൻ യുഹിബ്ബുല്ലാഹ്, അവർ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ ലാക്കിൻ യുഹിബ്ബു അഹദൻ മിൻ ഖൽഖില്ലാഹ് അക്സറു മിൻ ഹുബ്ബിഹി ലില്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വതആലയെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹം അള്ളാഹുവിന്റെ ചില സൃഷ്ടികളോട് അവർ കാണിക്കുന്നു. അത് സ്വാലിഹീങ്ങളോടാകാം, അല്ലാത്തവരോടാകാം, അത് പല രൂപത്തിലാകാം. ആ രൂപത്തിൽ അള്ളാഹുവേക്കാൾ കൂടുതൽ അള്ളാഹുവിന്റെ സൃഷ്ടികളെ സ്നേഹിക്കുന്നു. ഇതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? അള്ളാഹുവിന്റെ ഒരു ഇഷ്ടം ഉണ്ടാകുന്ന ഒരു കാര്യവും അവൻ ഈ ആരാധിക്കുന്ന അല്ലെങ്കിൽ അവന്റെ മനസ്സിൽ പൂജിക്കുന്ന ഈ ഒരു വസ്തുവിനോടുള്ള സ്നേഹവും തമ്മിൽ ഏറ്റുമുട്ടിയാൽ അവൻ അള്ളാഹുവിന്റെ സ്നേഹത്തെ അത് അവിടെ മാറ്റിവെക്കും, ഇതിനെ മുന്തിക്കും. നമുക്ക് കാണാൻ സാധിക്കും, അള്ളാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ ഒരു വിഷയം അതവിടെ കിടക്കുന്നുണ്ട്. എന്നാൽ ഈ പറയുന്ന ആളുകളോടുള്ള സ്നേഹം കാരണത്താൽ, അവരോടുള്ള അങ്ങേയറ്റത്തെ താല്പര്യം കാരണത്താൽ അവർ അള്ളാഹുവിനെ ഉപേക്ഷിക്കുകയും ഈ പറയുന്ന ആളുകൾക്ക് വേണ്ടി അത് ചെയ്യുകയും ചെയ്യുന്ന എത്രയോ അവസ്ഥകൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ നിസ്കാരങ്ങൾ പോലും ഉപേക്ഷിച്ചിട്ട് ഇത്തരത്തിലുള്ള ഉറൂസുകളിലും അങ്ങനെയുള്ള ഖബർ ആരാധനകളിലും മുഴുകുന്ന ആളുകൾ, അവർ യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് സ്നേഹമുണ്ടായിരുന്നെങ്കിൽ, ഈ പറയുന്നത് പോലെ ഏകദേശം ഒരുപോലെ ഒരു സ്നേഹമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവർ നിസ്കാരമെങ്കിലും ചെയ്യും. കാരണം അവർ അത്ര പോലും ചെയ്യുകയില്ല. നിസ്കാരത്തിന്റെ സമയവും, നിസ്കാരത്തിന് അവിടെ ബാങ്ക് വിളിക്കുന്നുണ്ടാകും, ഇവിടെ ദർഗയിൽ നല്ല ഉറൂസ് നടക്കുന്നതാണെങ്കിൽ ഇവർ അവിടുന്ന് എണീക്കുകയില്ല. നിസ്കാരം പിന്നെ എപ്പോഴും നിസ്കരിക്കും. അവർക്ക് ഇതിനോടാണ് സ്നേഹം. കാരണം ഇതിനെ സ്നേഹിച്ചാലാണ് അവർക്ക് കൂടുതൽ ഉപകാരമുണ്ടാകുക. അതിൽ നിന്നാണ് അവർ ഉപകാര ഉപദ്രവങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അവർക്ക് അതിനോടാണ് കൂടുതൽ സ്നേഹം. അവർ യഥാർത്ഥത്തിൽ ഹൃദയത്തിൽ കടുത്ത ശുർക്കുള്ള ആളുകളാണ്. അവർക്ക് അള്ളാഹുവിനോട് സ്നേഹമുണ്ട് എന്നതുകൊണ്ടായില്ല. മക്ക മുശ്രിക്കുകളെ പോലെ അവർ അള്ളാഹുവിനെ സ്നേഹിക്കാത്തവരല്ല. ഇവിടെ ചില ആളുകൾ അങ്ങനെയാണ് പ്രചരിപ്പിക്കുക, അവർ അള്ളാഹുവിനെ സ്നേഹിക്കാത്തവരാണ്, അള്ളാഹുവിനെ ഉറപ്പ് ഒരിക്കലുമല്ല. അവർ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണ്, അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നവരാണ്. അള്ളാഹു ചെയ്ത ഇബാദത്തുകൾ അത് നിരർത്ഥകമായ രൂപത്തിലാണ് എങ്കിലും, സ്വീകരിക്കപ്പെടാത്ത രൂപത്തിലാണ് എങ്കിലും അവർ പലതും ചെയ്യാറുമുണ്ട്. ഹാജിമാർക്ക് വരുന്ന ഹാജിമാർക്കുള്ള സേവനങ്ങൾ അവർ ചെയ്യാറുണ്ട്. അത് വ്യത്യസ്ത ഗോത്രങ്ങൾ അവിടെ എടുത്ത് ഏറ്റെടുത്ത് ചെയ്യുന്ന കാര്യത്തിൽപ്പെട്ടതാണ്. കാബയുടെ പരിപാലനം അവർ ചെയ്യാറുണ്ട്. കാബയെ അവർ പുനർനിർമ്മിച്ചത് അവർ തന്നെയാണ്. ഹറാമായ സമ്പാദ്യം ഉണ്ടായപ്പോൾ ആ കാബയെ പൂർണ്ണമായി പൂർത്തിയാക്കാതെ അതൊക്കെ അവർ തന്നെയാണ്. അവർ അള്ളാഹുമായി ബന്ധമില്ലാത്ത, ദീനുമായി ബന്ധമില്ലാത്ത, അള്ളാഹുവിനോട് ഒരിറ്റ സ്നേഹമില്ലാത്ത ആളുകളായിരുന്നില്ല. പക്ഷെ അവർക്ക് അവരെക്കാളും കൂടുതൽ സ്നേഹം അവരുടെ ആരാധ്യ വസ്തുക്കളോടാണ്. അതുകൊണ്ട് അത് രണ്ടും കൂട്ടിമുട്ടുന്ന സമയത്ത് അവർ അള്ളാഹുവിനോടുള്ള ഖാലിസായ പൂർണ്ണമായ സ്നേഹം ഒഴിവാക്കിയിട്ട് ഇവരുടെ പിന്നിൽ പോകും. ഇവർ മുശ്രിക്കുകളാണ്, ഇതിൽ യാതൊരു സംശയവുമില്ല. ഇത് ഇന്ന് കാലത്ത് കാണുന്ന ചില അപകടമായ ചില പ്രേമങ്ങളും മറ്റുമൊക്കെ ഈ അവസ്ഥയിലേക്ക് പലപ്പോഴും എത്തിപ്പെടാറുണ്ട്. അതിന്റെ ഒരു പദവി ചിലപ്പോൾ അതിലേക്ക് എത്തിപ്പെടുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. സ്നേഹം അങ്ങേയറ്റം കൂടിയിട്ട് വല്ലാത്ത രൂപത്തിൽ എത്തിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദീന് അത് ഇല്ലാതായാലും കുഴപ്പമില്ല, ഈ ഒരു സ്നേഹം എനിക്ക് നിലനിർത്തണം. കാരണം അങ്ങേയറ്റത്തെ സ്നേഹം അതിനോടാണ്. അവൻ അള്ളാഹുവിനെ തീരെ സ്നേഹിക്കാത്തവനല്ല, അള്ളാഹുവിനുള്ള സ്നേഹമൊക്കെ ഉണ്ട്. പക്ഷെ ഇതിന്റെ മുന്നിൽ ഈ ദീൻ എനിക്ക് നഷ്ടപ്പെടേണ്ടി വന്നാലും കുഴപ്പമില്ല, ഞാൻ ഇതിനെ തിരഞ്ഞെടുക്കും. അതുകൊണ്ടാണല്ലോ മതം പോലും മാറിയിട്ട്, ഈ പ്രേമത്തിന് വേണ്ടി മതം പോലും മാറിയിട്ട് ആ മഹബത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആളുകൾ. അവർ ഒരിക്കലും അള്ളാഹുവിനെ തള്ളിപ്പറയുന്നവരോ സ്നേഹിക്കാത്തവരോ അല്ല. അവർക്ക് സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെ ആ സ്നേഹത്തിനേക്കാളും വലുതിതാണ്. ഇതിനെ വിട്ടിട്ടുള്ളൊരു സ്നേഹമൊന്നും അള്ളാഹുവിന്റെ അടുത്തില്ല. അതുകൊണ്ട് ഇത് അള്ളാഹു ഹറാമാക്കി എന്നുള്ള കാരണത്താൽ ഞാനത് ഉപേക്ഷിക്കുന്നില്ല. അത് അള്ളാഹുവിനുള്ള സ്നേഹമുണ്ട്, അതിങ്ങനെ താണ് കിടക്കും, ഇതാണ് മുകളിലേക്ക് കിടക്കുന്നത്. അതുകൊണ്ട് ഇത് നഷ്ടപ്പെടുന്ന, ഈ ഒരു മഹബത്ത് നഷ്ടപ്പെടുന്ന ഒരു പ്രവൃത്തിക്ക് അവർ തയ്യാറാവുകയില്ല. ആ പദവിയിലേക്ക് എത്തുന്ന ഈ പ്രേമങ്ങൾ പലപ്പോഴും ശുർക്കിന്റെ പദവിയിലേക്ക് എത്തും. അവരുടെ മഹബത്ത് ഈ രൂപത്തിലേക്ക് വർദ്ധിച്ചു കഴിഞ്ഞാൽ എത്രയോ യുവാക്കളിൽ അത് കാണാൻ കഴിയുന്ന കാര്യമാണ്. അവർ ആ രൂപത്തിലുള്ള ഹറാമായ ബന്ധങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് നഷ്ടപ്പെടാതിരിക്കാൻ അവരുടെ ദീനിനെ കഴിഞ്ഞിട്ടാണെങ്കിലും അവർ ആ രൂപത്തിലേക്ക് ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ഇതാണ് മർത്തബത്തു സാനിയ, രണ്ടാമത്തെ മർത്തബ. അവർ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ ഈ പടപ്പുകളെയാണ് അള്ളാഹുവിനേക്കാൾ കൂടുതൽ സ്നേഹം അവർക്ക് അങ്ങനെയാണ്. മൂന്നാമത്തെ വിഭാഗം അവരെ കുറിച്ചിട്ടാണ് ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, അയ്യുഹിബ് അല്ലാഹ്, അവർ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ട്. അള്ളാഹുവിനെ പോലെ അവരെയും സ്നേഹിക്കും, അഥവാ സമാസമമാണ് അവരുടെ സ്നേഹം. അള്ളാഹുവിനോടും സ്നേഹമുണ്ട്, അവരോടും സ്നേഹമുണ്ട്. അവരെ കുറിച്ചാണ് പറഞ്ഞത്, അള്ളാഹുവിനെ സമന്മാരാക്കിയ ഈ ആളുകളെ, യുഹിബ്ബൂനഹും, അവർ സ്നേഹിക്കുന്നു, അള്ളാഹുവിന്റെ സ്നേഹത്തെ പോലെ. ഇതും മുശ്രിക്കുകളാണ്, ഇതും മുശ്രിക്കുകളാണ് പോരാ. കാരണം അള്ളാഹുവിനെ പോലെ സ്നേഹിക്കാൻ എന്ത് അർഹതയാണ് ഈ ആളുകൾക്കുള്ളത്? അള്ളാഹുവിനെ പോലെ സ്നേഹിക്കപ്പെടാൻ പാടില്ല. മഹബ്ബ എന്ന് പറയുന്നത് അള്ളാഹുവിനോടുള്ള ഇബാദത്തിന്റെ ഒരു അംശമാണ്. അതുകൊണ്ട് അതുപോലെ ഒരാൾക്കും വകവെച്ച് നൽകാൻ ന്യായമില്ല. നാലാമത്തെ ആളുകൾ അവരാണ് മുഅ്മിനുകളായ ആളുകൾ, മുവഹ്ഹിദുകളായ ആളുകൾ. അയ്യുഹിബ്ബുല്ലാഹ ഫൗക മഹബ്ബത്തി ജമീഇൽ മഖ്ലൂഖീൻ, മുഴുവൻ സൃഷ്ടികളെക്കാളും അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ആളുകൾ. സകല സൃഷ്ടികളെക്കാളും അവർക്ക് സ്നേഹം അള്ളാഹുവിനോടാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ പ്രവാചകൻ, ഒരു മുസ്ലിം തന്റെ ശരീരത്തെക്കാളും സ്നേഹിക്കേണ്ടത് അവിടുത്തോടാണ്, അവിടുത്തെയാണ്. ആ മുഹമ്മദ് നബിയെ പോലും അള്ളാഹുവിനോടുള്ള സ്നേഹം കഴിഞ്ഞിട്ടേ ഉള്ളൂ. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് വേണ്ടിയാണ് സ്നേഹിക്കുന്നത്, അള്ളാഹു സ്നേഹിക്കാൻ പറഞ്ഞത് കൊണ്ടാണ് സ്നേഹിക്കുന്നത്. അള്ളാഹു അവിടുത്തെ ഉത്തമരായ സൃഷ്ടിയായി തിരഞ്ഞെടുത്തത് കൊണ്ടാണ്, നമ്മുടെ പ്രവാചകനായി തിരഞ്ഞെടുത്തത് കൊണ്ടാണ് നമ്മൾ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു സ്നേഹം പോലും അള്ളാഹുവിനോടുള്ള സ്നേഹം കഴിഞ്ഞിട്ട് വരികയുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ അത്ര എത്തുകയില്ല, അതിനേക്കാൾ എത്രയോ താഴെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം. അങ്ങനെയാണ് വരിക, അങ്ങനെയാണ് നമുക്ക് വേണ്ടത്. ഇനി ഈ വിഭാഗത്തിൽ ആളുകൾ വ്യത്യസ്ത ദർജയിലുള്ള ആളുകൾ ഉണ്ടാകും. അതും അടിസ്ഥാനപരമായി അവർക്ക് എല്ലാത്തിനോടും അള്ളാഹുവിനോട് സ്നേഹമുണ്ടാവണം. അവരാണ് മുഅ്മിനുകൾ, മുവഹ്ഹിദുകൾ. എന്നാൽ ഇതിൽ അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൽ ഏറ്റക്കുറച്ചിലുള്ള ആളുകൾ ഉണ്ടാകും. ചില ആളുകൾക്ക് അള്ളാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹമുണ്ടാകും, ചില ആളുകൾക്ക് അത്രയുണ്ടാവുകയില്ല. പക്ഷെ അവരെല്ലാവരും മറ്റെല്ലാത്തിനേക്കാളും അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണ്. അതുകൊണ്ട് അവരെല്ലാവരും മുവഹ്ഹിദുകളാണ്. പക്ഷെ അവരെല്ലാവരും ഒരൊറ്റ പദവിയിലുള്ള ആളുകളല്ല, അവരുടെ വ്യത്യസ്ത പദവിയിലുള്ള ആളുകൾ ഉണ്ടാകും. അള്ളാഹുവിനോട് അങ്ങേയറ്റം സ്നേഹമുള്ള ഒരാളുടെ ലക്ഷണം എന്തായിരിക്കും? അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന് അങ്ങേയറ്റം മുറുകെ പിടിക്കുന്നവരായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ, നബിയെ അവരോട് പറയുക, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ, അള്ളാഹുവിനോടുള്ള ഹുബ്ബ് നിങ്ങൾക്കുണ്ടെങ്കിൽ, സ്നേഹമുണ്ടെങ്കിൽ, ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം. അപ്പൊ അള്ളാഹുവിനോടുള്ള മഹബ്ബത്തിന്റെ അലാമത്ത്, അതിന്റെ അടയാളമാണ് ഇത്തിബാഉർ റസൂൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ സുന്നത്ത് അത് പിൻപറ്റുക, അത് ബാഹ്യമായും ആന്തരികമായും എല്ലാമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരാൾ പിൻപറ്റുക എന്നുള്ളത് അള്ളാഹുവിനോടുള്ള ഹുബ്ബിന്റെ അടയാളമാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു വ്യക്തിക്ക് അയാൾ ഇങ്ങനെ വാദിക്കാൻ സാധിക്കില്ല, എനിക്ക് അള്ളാഹുവിനോട് അങ്ങേയറ്റത്തെ ഹുബ്ബുണ്ട്, ഞാൻ ഭയങ്കര അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ആളാണ്, എനിക്ക് അള്ളാഹുവിനോട് ഇഷ്ടം പോലെ ഒരാളോടും ഇഷ്ടമില്ല എന്ന് ഒരാൾക്ക് ഒരിക്കലും വെറുതെ വാദിക്കാൻ കഴിയുകയില്ല. അയാളുടെ ഇത്തിബാഉ നമുക്കത് സാക്ഷ്യപ്പെടുത്തും. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് ഈ ആയത്തൊരു പരീക്ഷണത്തിന്റെ ആയത്താണ്. അള്ളാഹുവിനെ വെറുതെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുന്ന ആളുകൾക്ക് ഒരു പരീക്ഷണമാണ് ഈ ആയത്ത്. കാരണം അങ്ങനെ വെറുതെ വാദിക്കാൻ കഴിയില്ല, കാരണം ഹുബ്ബ് എന്ന് പറയുന്നത് കൽബിലാണല്ലോ. അതുകൊണ്ട് ആർക്കും വാദിക്കാം, നമുക്ക് തുറന്നു നോക്കാൻ പറ്റൂല. പക്ഷെ അത് ബാഹ്യമായി കാണും. ഫത്തബിഊനി, അള്ളാഹു പറഞ്ഞത് അങ്ങനെയാണ്, അങ്ങനെ ഹബ്ബ് ഉണ്ടെങ്കിൽ നബിനെ നിങ്ങൾ പിൻപറ്റി കാണിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതേപോലെ പിൻപറ്റി, അതേപോലെ ചാണിന് ചാണായി, മുഴത്തിന് മുഴമായി, നിങ്ങളുടെ സകല ദേഹേച്ഛയും മറുത്തു കളഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അതുപോലെ പിൻപറ്റുന്നവർ നിങ്ങളാകൂ, എങ്കിലാണ് നിങ്ങൾ അള്ളാഹുവിനെ കൂടുതൽ സ്നേഹിക്കുന്നവരായി അത് കാണുന്നത്. ഹബ്ബ് അതിന്റെ അടിസ്ഥാനം കൽബിൽ തന്നെയാണ്, പക്ഷെ അത് ബാഹ്യമായി കാണും. അതല്ലാതെ കൽബുമായി ബന്ധമില്ലാത്ത ഒരു കാര്യമല്ല. കൽബിന് നമ്മുടെ ബാഹ്യമായ പ്രവർത്തനങ്ങൾക്ക് വലിയ ബന്ധമുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അഥവാ കൽബ് നന്നായാൽ അവന്റെ ശരീര അവയവങ്ങൾ മുഴുവൻ നന്നാകും. അവന്റെ കൽബുക്ക് കേട് വന്നു കഴിഞ്ഞാൽ അവന്റെ ശരീരം മുഴുവനും കേടാകും. അപ്പൊ കൽബും ശരീരത്തിന്റെ അവയവങ്ങളും അതിന്റെ പ്രവർത്തനങ്ങളും തമ്മിൽ ബന്ധമുണ്ട്. അത് രണ്ടും വേറെ വേറെ കിടക്കുന്ന ഒരു കാര്യമല്ല. ഒരാൾക്ക് കൽബിൽ ഭയങ്കരമായ ഹുബ്ബും ഭയങ്കരമായ അള്ളാഹുവിനെ പേടിയും ഉണ്ടാവുകയും എന്നിട്ട് ശരീരത്തിൽ കാണാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരിക്കലും സംഭവിക്കുന്ന കാര്യമല്ല. അത് പരസ്പരം ബന്ധമുള്ള കാര്യമാണ്. അള്ളാഹുവിനെ പേടിക്കുന്ന ആളുകൾ അവരുടെ ശരീരത്തിലും അത് കാണും, അവർ ഒരു ഹറാമും പ്രവർത്തിക്കാൻ തുനിയുകയില്ല. ഇതാണ് ഈ ഒരു ഹബ്ബുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അള്ളാഹുവിനോടുള്ള ഹബ്ബുള്ള വ്യക്തി ഒന്നാമത് നന്നായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നവനായിരിക്കും, അതുപോലെ അള്ളാഹുവിനോടുള്ള ഇബാദത്തിൽ അങ്ങേയറ്റം പരിശ്രമിക്കുന്നവനായിരിക്കും. അള്ളാഹുവിനോടുള്ള ഹബ്ബിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ അള്ളാഹുവിനോട് വളരെയധികം ഹബ്ബുള്ള ആളുകളുടെ ലക്ഷണത്തിൽ പെട്ടതാണ് അവർ പാപങ്ങളിൽ നിന്നും വളരെ വിദൂരമായിരിക്കും. കാരണം ഒരു മുഅ്മിനിന് അവനെ പാപങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാൻ ഏറെ സഹായിക്കേണ്ട ഒരു കാര്യമാണ് അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത് എന്ന് പറയുന്നത്. ഒരാൾക്ക് അള്ളാഹുവിനോട് എത്ര മഹബ്ബത്തുണ്ടോ അത്രയും അവൻ പാപങ്ങളിൽ നിന്ന് അകലെയായിരിക്കും. പാപങ്ങൾ ചെയ്യാൻ അവൻ തോന്നുകയില്ല. കാരണം അള്ളാഹുവിനോട് ഇത്രയധികം മഹബ്ബത്തുണ്ടെങ്കിൽ എങ്ങനെയാണ് അള്ളാഹുവിനെ ധിക്കരിക്കാൻ സാധിക്കുക? നമ്മൾ ഭൂമിയിൽ ഒരു ഉദാഹരണം ചിന്തിച്ചു നോക്കുക. നമ്മൾ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് ദ്രോഹം വരുത്തുന്ന, ആ വ്യക്തിയുടെ താല്പര്യത്തിനെതിരായി നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളത് ആളുകൾക്ക് ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അങ്ങേയറ്റം നമ്മൾ ഇഷ്ടപ്പെടുന്നു എന്ന് പറയാം, എന്നിട്ട് അയാൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യം നമ്മൾ ചെയ്യുകയും ചെയ്യുക. ആളുകൾ പറയും നീ എന്ത് വർത്താനാണ് പറയുന്നത്, ആളുകൾ സ്വാഭാവികമായി പറയും. കാരണം ഇയാൾ ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ പറയുന്നു, എന്നിട്ട് അയാൾക്ക് തന്നെ ദോഷം വരുത്താനുള്ള, അയാൾക്ക് ഇഷ്ടമല്ലാത്ത പ്രവൃത്തികൾ നമ്മൾ ചെയ്യുമ്പോൾ ഭൂമിയിൽ നമ്മൾ പൊതുവെ പറയുന്ന കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടമാണെങ്കിൽ അള്ളാഹുവിന് ഏറ്റവും ഉറപ്പാണ് പാപം. ആ പാപത്തിൽ നിന്നും നമ്മൾ വിട്ടു നിൽക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് എങ്ങനെയാണ് ഇഷ്ടപ്പെടാതിരിക്കാൻ സാധിക്കുക എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അള്ളാഹുവിനെ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ പല കാരണങ്ങൾ കൊണ്ട് ഇഷ്ടപ്പെടാറുണ്ട്. ചിലപ്പോൾ ആളുകൾ ഒരാളുടെ കാരുണ്യം കണ്ടിട്ട് ഇഷ്ടപ്പെടാറുണ്ട്, ഭയങ്കര കാരുണ്യവാനാണ് ആളുകളോടൊക്കെ അങ്ങേയറ്റ റഹ്മത്താണ് എന്ന് പറഞ്ഞ് ഇഷ്ടപ്പെടാറുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയേക്കാളും റഹ്മാനായ കാരുണ്യവാനായ ആരാണുള്ളത്? കരുണയുടെ പേരിൽ ഒരാളെ ഇഷ്ടപ്പെടണമെങ്കിൽ അള്ളാഹുവിനെ അല്ലാതെ എനിക്ക് ഇഷ്ടപ്പെടാൻ സാധിക്കില്ല. വിട്ടുവീഴ്ചയുടെ പേരിൽ നമ്മൾ ചില ആളുകളൊക്കെ പറയാൾ ഭയങ്കര വിട്ടുവീഴ്ചയാണ്, എന്ത് ചെയ്താലും ലാസ്റ്റ് വിട്ടുകൊടുക്കും, അതിന്റെ പേരിൽ പലരും ഇഷ്ടപ്പെടാറുണ്ട്. സമൂഹത്തിൽ അള്ളാഹുവിനേക്കാൾ വിട്ടുവീഴ്ച ചെയ്യുന്നത് ആരാണുള്ളത്? അള്ളാഹുവിനെ ദീനിനോട് അങ്ങേയറ്റം മോശമായി പെരുമാറുന്ന, അങ്ങേയറ്റം എല്ലാവിധ ദുൽമകളും അക്രമങ്ങളും ചെയ്യുന്ന ആളുകൾ അവസാനം അവർ ഖേദിച്ച് ഒരുറ്റ കണ്ണീർ അള്ളാഹുവിന്റെ മുമ്പിൽ ആത്മാർത്ഥമായി ഒഴുക്കിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മുഴുവനും വിട്ടുകൊടുക്കുന്നവനാണ്. അള്ളാഹു എല്ലാം വിട്ടുകൊടുക്കുന്നവനാണ് അല്ലെ. ഒരാൾ 100 കൊലപാതകം ചെയ്തിട്ട് പോലും അവസാനം അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളെ ഒരു അമൽ പോലും ചെയ്യാൻ സാധിച്ചിട്ടില്ല. ആ നന്മയുടെ വഴിയിലേക്ക് നടക്കുന്ന മധ്യയാണ് അയാൾ മരണപ്പെട്ടു പോയത്. ഒരല്പം അയാൾ നന്മയിലേക്ക് അടുത്തിരുന്നു, അള്ളാഹു മുഴുവനും വിട്ടുകൊടുത്തു. അപ്പൊ അള്ളാഹുവിനെ ഒരാൾക്ക് വിട്ടുകൊടുക്കൽ അഫുവിന്റെ വിഷയത്തിലാണ്. ഒരാൾ ഒരാളെ ഇഷ്ടപ്പെടുന്നെങ്കിൽ അള്ളാഹുവിനെ അല്ലാതെ എങ്ങനെയാണ് ഇഷ്ടപ്പെടാൻ സാധിക്കുക? ഇനി ആളുകൾ ചിലപ്പോൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം സമ്പത്താണ്. സമ്പത്തുള്ള ആളുകൾ പൊതുവെ ആളുകൾ ഇഷ്ടപ്പെടും. സമ്പത്ത്, എല്ലാ സമ്പത്തിന്റെയും ഉടമസ്ഥൻ അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ സമ്പത്തല്ലാത്ത ഒരു സമ്പത്തും ദുനിയാവിലില്ല. സമ്പത്തിന്റെ പേരിൽ ആളുകൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ അള്ളാഹുവാണ് അതിന് ഇഷ്ടപ്പെടാൻ ഏറ്റവും അർഹനായിട്ടുള്ളത്. പിന്നെ ആൾ ഇഷ്ടപ്പെടുന്ന കാര്യമാണ് ഭംഗി. ഭംഗിയുള്ള വസ്തുക്കളെ, ഭംഗിയുള്ള സ്ഥലങ്ങളെ, ഭംഗിയുള്ള ആളുകളെ പൊതുവെ മനസ്സിന് ഇഷ്ടം വരുന്ന ഒരു കാര്യമാണ്. ഇതിനെല്ലാം സൃഷ്ടിച്ച അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഭംഗി എന്തായിരിക്കും? ഈ മനോഹരമായ സ്വർഗത്തിന്റെ വിശദീകരണങ്ങൾ കേൾക്കുമ്പോൾ ഇതിനെല്ലാം സൃഷ്ടിച്ചത് അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. അതുകൊണ്ടാണ് സ്വർഗത്തിൽ ഏറ്റവും വലിയ അനുഭൂതി അള്ളാഹുവിനെ നോക്കലാണ്. ഏറ്റവും ഭംഗിയുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. ഇന്ന അല്ലാഹ ജമാലുൻ, അള്ളാഹു അങ്ങേയറ്റം ഭംഗിയുള്ളവനാണ്. ഇപ്പൊ ഏതേത് കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ, അധികാരമാകട്ടെ, സമ്പത്താകട്ടെ, ഭംഗിയാകട്ടെ, റഹ്മത്താകട്ടെ, കാരുണ്യമാകട്ടെ, അങ്ങനെ എന്തെടുത്തു നോക്കിയാലും അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് നമുക്ക് സ്നേഹിക്കാൻ ഏറ്റവും അർഹനായിട്ടുള്ളവൻ. അതുകൊണ്ട് അള്ളാഹുവിനെ എങ്ങനെയാണ് നമുക്ക് സ്നേഹിക്കാതിരിക്കാൻ സാധിക്കുക? നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നൽകിയവനാണ്. നമ്മളെ വയറ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മളെ സംരക്ഷിക്കാനുള്ള കാര്യങ്ങൾ അവിടെ ഏർപ്പെടുത്തി. നമ്മൾ ജനിച്ച് പുറത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വേണ്ട റിസ്കുകളോട് ഒരുക്കി കഴിഞ്ഞു. ഒരു കുട്ടിയുടെ പുറത്തേക്ക് എത്തുന്നതിന് മുമ്പ് മാതാപിതാക്കൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒരുക്കുകയാണ്. ആരാണ് അവർക്ക് നൽകിയത്? അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. അവരെ സ്നേഹിക്കപ്പെടാനുള്ള അങ്ങേയറ്റം വാത്സല്യമുള്ള മാതാപിതാക്കൾ, കുടുംബങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുക്കി കൊടുത്തു. അള്ളാഹു ഭൂമിയെ വിശാലമാക്കി വിധാനിച്ചു കൊടുത്തു. ആകാശത്തു നിന്നും റിസ്കുകൾ കൊടുത്തു. അങ്ങനെ ദുനിയാവിൽ കൊടുക്കേണ്ട സകല നിഅമത്തുകളും അള്ളാഹു സുബ്ഹാനഹു വതആല കൊടുത്തു. എന്നിട്ടോ ഇതിൽ അള്ളാഹു സുബ്ഹാനഹു വതആല മതിയാക്കിയോ? ഇല്ല. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, മനസ്സിന് അങ്ങേയറ്റം എങ്ങനെ ചിന്തിച്ചാലും മനസ്സിലാക്കാൻ പറ്റാത്ത അത്രയും ഭംഗിയുള്ള സ്വർഗം അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുക്കി വെച്ചു. എന്നിട്ട് ആ സ്വർഗത്തിന്റെ വഴി നമുക്ക് ഗോപ്യമാക്കിയോ? ഇല്ല. ആ സ്വർഗത്തിന്റെ വഴി അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകന്മാരെ അയച്ചു, അവരോടൊപ്പം കിതാബുകൾ അയച്ചു. എന്നിട്ട് ആ വഴി പറഞ്ഞു കൊടുത്തു. നിങ്ങൾ പിഴച്ച് നരകത്തിലേക്ക് പോകാനുള്ള വഴികൾ ഇന്നതാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു കൊടുത്തു. ഇനി ആ നന്മയുടെ വഴിയിലേക്ക് നടക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒക്കെ അബദ്ധങ്ങൾ സംഭവിച്ചു പോയാൽ അള്ളാഹു ഉടനെ പിടിച്ച് അവനെ ശിക്ഷിക്കുന്നില്ല, അവന് തൗബ ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുത്തു. അള്ളാഹു തൗബ സ്വീകരിക്കും എന്നും അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ഇസ്തിഗ്ഫാർ അത് അള്ളാഹു സ്വീകരിക്കും. എന്നിട്ടോ ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ചെയ്തു തരുന്നത് അള്ളാഹുവിന് ഒരു ആവശ്യവുമില്ല. ആവശ്യം മുഴുവൻ നമുക്കാണ്. അപ്പൊ ഇത്രയെല്ലാം നമ്മോട് ഒരു പിതാവ് തന്റെ ചെറിയ കുട്ടിയോട് കാണിക്കുന്നതിനേക്കാളും എത്രയോ പതിമടങ്ങ് അല്ലെങ്കിൽ ആയിരക്കണക്കിന് മടങ്ങ് അതിനു മുകളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ സ്നേഹിക്കുന്നു, അള്ളാഹു നമുക്ക് അത്രയും കാരുണ്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെയുള്ള റബ്ബിനെ നമുക്ക് എങ്ങനെയാണ് ധിക്കരിക്കാൻ സാധിക്കുക? അതുകൊണ്ട് അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത് അത് നമുക്ക് അള്ളാഹുവിനെ താഴത്തിൽ, അള്ളാഹുവിനെ പുണ്യത്തിൽ അനുസരിക്കുന്നതിൽ നമുക്ക് അത് ഉപകരിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഒരു കവി ഇപ്രകാരം പറഞ്ഞത്, ലൗകാന ഹുബ്ബുക സാദിഖൻ ലഅതഅതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. ലൗകാന ഹുബ്ബുക, നിന്റെ സ്നേഹമായിരുന്നെങ്കിൽ, സാദിഖൻ സത്യസന്ധമായിരുന്നെങ്കിൽ, ലഅതഅതഹു ആ സ്നേഹിക്കപ്പെടുന്നവനെ, ആ സ്നേഹിക്കുന്നവനെ നീ അനുസരിക്കുമായിരുന്നു. കാരണം ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ, തീർച്ചയായും ഇഷ്ടപ്പെടുന്നവൻ ആരെയാണോ അവൻ ഇഷ്ടപ്പെടുന്നത് അവനെ അനുസരിക്കുന്നതാണ്. ഒരാൾ ഒരാളെ ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞിട്ട് അയാളെ അനുസരിക്കാതിരിക്കുക എന്നുള്ളത് അതുണ്ടാവുകയില്ല. മാതാപിതാക്കൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് അറിയാം എന്നാ അവർ പറഞ്ഞ ഒരു കാര്യം കേൾക്കുകയില്ല. മാതാപിതാക്കൾ ഇഷ്ടപ്പെടുന്നവനല്ല, ഇഷ്ടപ്പെടുമായിരുന്നെങ്കിൽ കേൾക്കുമായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരാൾ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനെ അവൻ അനുസരിക്കുകയും ചെയ്യും. അപ്പൊ മഹബ്ബത്ത് എന്ന് പറയുന്നത് അത് നമ്മുടെ ഇബാദത്തിന്റെ ഏറ്റവും വലിയ റുക്നുകളിൽപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കൊരു ഒരു പുണ്യം ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാക്കുന്നത് മഹബ്ബത്താണ്. പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനും നമുക്ക് താല്പര്യം ഉണ്ടാക്കി തരുന്നത് മഹബ്ബത്താണ്. അപ്പൊ മഹബ്ബത്തിന്റെ കാര്യം അതിൽ നമുക്ക് വലിയ പാഠങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുക. അതിനുശേഷം അദ്ദേഹം അടുത്ത ഹദീസ് കൊടുത്തു. അവസാനത്തെ ഹദീസാണ്, വഫി സഹീഹ് അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് വഖഫറ ബിമാ യുഅബദു മിൻ ദൂനില്ലാഹ് ഹറുമ മാലുഹു വദമുഹു വഹിസാബുഹു അലല്ലാഹി അസ്സ വജൽ. ഇതാണ് അദ്ദേഹം അവസാനമായി ഈ ഹദീസ് ഈ അധ്യായത്തിൽ കൊടുത്ത തെളിവ് ഹദീസ്. സഹീഹ് എന്നേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. സഹീഹ് എന്ന് മാത്രം പറയുക എന്നുള്ളത് ഒരു പ്രത്യേക ഇസ്തിലാഹിയായ ഒരു ഏതെങ്കിലും ഒരു നിദാന ശാസ്ത്ര പ്രകാരമുള്ള ഒരു വാക്കൊന്നല്ല. കാരണം സഹീഹ് എന്ന് പറഞ്ഞാൽ അത് എന്തുദ്ദേശിക്കപ്പെടാം, സഹീഹായ ഹദീസ് എന്നാണോ, അതല്ല സഹീൽ ബുഖാരിയിലുള്ളതാണോ, സഹീൽ മുസ്ലിമിലുള്ളതാണോ? ഇവിടെ അഫഫി സഹീഹ് എന്ന് മാത്രം അദ്ദേഹം കൊടുത്തിട്ടുള്ളൂ. ഒരുപക്ഷെ സഹീഹായ ഹദീസാണ് എന്ന അർത്ഥത്തിലായിരിക്കാം. ഇത് സഹീഹ് മുസ്ലിമിൽ പെട്ട ഹദീസാണ്. അഫി സഹീഹി മുസ്ലിം എന്ന് മനസ്സിലാക്കുക. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസാണിത്. എന്താണ് ആ ഹദീസ്? അതിൽ പറയുന്നത് മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുകയും വകഫറ ബിമാ യുഅബദു മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനു പുറമെ ആരാധിക്കപ്പെടുന്ന സകലതിനെയും അവൻ നിഷേധിക്കുകയും ചെയ്താൽ ഹറുമ മാലുഹു വദമുഹു, അവന്റെ സമ്പത്തും അവന്റെ രക്തവും സംരക്ഷിക്കപ്പെടും, പവിത്രമാക്കപ്പെടും. വഹിസാബുഹു അലല്ലാഹി അസ്സ വജൽ, അവന്റെ കണക്ക് അത് അല്ലാഹു സുബ്ഹാനഹു വതആല നാളെ നോക്കിക്കോളും. എന്താണ് ഈ ഹദീസിന്റെ താല്പര്യം? ഇവിടെ പറയുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് അതിൽ ഒന്നാമത് നമുക്ക് മനസ്സിലാക്കാം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് നാവിന് കഴിവുള്ള ആളുകൾ പറയൽ നിർബന്ധമാണ്, എന്നാലും മുസ്ലിം ആവുകയുള്ളു. ഒരാൾ ഹൃദയത്തിൽ ലാ ഇൽ തൗഹീദൊക്കെ അംഗീകരിച്ചു ശിർക്ക് ചെയ്യുന്നില്ല, മുസ്ലിമായി വന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നാവ് കൊണ്ടാണ് പ്രഖ്യാപിച്ചിരിക്കണം. അത് ഷഹാദത്ത്, അതാണ് അത് ആകെ അതിൽ അളവുള്ളത് നാവിന് കുഴപ്പമുള്ള ആളുകൾക്കാണ്. ബാക്കിയുള്ള ആളുകൾക്ക് അത് പറയില്ല, പക്ഷെ ഇസ്ലാമിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നാവ് കൊണ്ട് പറയണം. എല്ലാ ഹദീസിലും നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമാണ് മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ട് അത് നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാവാനുള്ള നിബന്ധനയിൽപ്പെട്ടതാണ്. അത് നുത്കുവാണ്, നുത്കും ബിൽ ലിസാനുമാണ്. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. വകഫറ ബിമാ യുഅബദു മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനു പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന സകലതിനെയും നിഷേധിക്കണം. അതാണ് തഫ്സീറു തൗഹീദ്. തൗഹീദിന്റെ തഫ്സീറായിട്ടാണ് ഈ തെളിവുകളൊക്കെ കൊടുക്കുന്നത്. ഓരോ തെളിവിനും ഈ ഹെഡിങ്ങുമായി ബന്ധമുണ്ടാവും, അല്ല ഹെഡിങ് ഒന്ന് വേറെ കാര്യങ്ങളല്ല ഉണ്ടാവുക, ഈ ഹെഡിങ്ങുമായി ബന്ധം അതാണ്. തഫ്സീറു തൗഹീദ് എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യമാണ്, അതിൽ ഇസ്ബാത്തും അതുപോലെ തന്നെ നഫിയുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരാൾ അംഗീകരിച്ചു, അതിന്റെ താല്പര്യമാണ് ഇത്. അതുകൊണ്ടാണ് വിശദീകരിച്ച് ഈ ഹദീസിൽ എടുത്തു പറഞ്ഞത്. അല്ലെങ്കിൽ കഫറബ ബിമാ യുഅബദു മിൻ ദൂനില്ല എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹിൽ ഉൾപ്പെട്ടതാണ്. പക്ഷെ അത് ഒന്നുകൂടി എടുത്തു പറഞ്ഞതിനാ തഫ്സീർ വിശദീകരിച്ച് മനസ്സിലാക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഞാൻ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മിണ്ടാതിക്കുക എന്നല്ല, അതിന് പുറമെ ആരാധിക്കപ്പെടുന്ന സകലതിനെ നിഷേധിക്കണം. അതുകൊണ്ട് ഒന്നുകൂടി വിശദീകരിക്കുന്നത് വഖഫറ ബിമാ യുഅബദു മിൻ ദൂനില്ല, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന സകലതിനെയും നിഷേധിക്കണം. അതുകൊണ്ട് ഞാൻ അള്ളാഹുവിനെ ആരാധിക്കുന്നു, ഞാൻ ലാത്തെ ആരാധിക്കുന്നില്ല, മറ്റു ഒന്നിനും ആരാധിക്കുന്നില്ല എന്നൊരാൾ പറഞ്ഞാൽ അയാൾ മുവാഹിദ് ആവുകയില്ല, മറിച്ച് എല്ലാത്തിനെയും ഞാൻ നിഷേധിക്കുന്നു. ആ നിഷേധം കൂടി തൗഹീദിന്റെ ഭാഗമാണ്, തഫ്സീറിന്റെ ഭാഗമാണ്. ഞാൻ ആരാധിക്കുന്നില്ല, പക്ഷെ മറ്റുള്ള ആരാധിക്കുന്നതിനെ കുറിച്ചിട്ട് എനിക്കൊന്നും പറയാനില്ല എന്ന് പറയുകയാണെങ്കിൽ അയാൾക്കൊന്നും സംശയമുള്ളത് പോലെയാണ്. ഇവർക്ക് ആരാധിക്കപ്പെടാൻ അർഹതയുണ്ട് എന്ന് സംശയം നിലനിൽക്കുന്നത് പോലെയാണ്. ഒന്നുകിൽ അയാളത് പൂർണ്ണമായി വകവെച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ എന്തോ ഒരു സംശയം ഇയാൾക്ക് നിലനിൽക്കുന്നത് പോലെ. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹുടെ ഷർത്തിനെ ശരിയായിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹുടെ ഷർത്തിൽപ്പെട്ടതാണ് അത് ഇൽമും യക്കീനും ഉണ്ടായിരിക്കണം, അതിനെ കുറിച്ച് പൂർണ്ണമായ വിജ്ഞാനം ഉണ്ടാകണം. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം അറിയണം, അത് യക്കീൻ ഉണ്ടായിരിക്കണം. അല്ലാതെ എനിക്കൊരു സംശയത്തിന്റെ പേരിൽ സ്വീകരിച്ചല്ല. ചിലപ്പോൾ അതും ശരിയാവാൻ സാധ്യതയുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹും ശരിയാവാൻ സാധ്യതയുണ്ട്. അള്ളാഹു ആരാധിക്കപ്പെടേണ്ടവനാണ്, ചിലപ്പോ മറ്റവരും ആരാധിക്കുന്നതിൽ തെറ്റില്ല എന്നൊരാൾക്ക് തോന്നുകയാണെങ്കിൽ അയാളുടെ തൗഹീദ് പൂർണ്ണമായിട്ടില്ല, അയാൾ മുവാഹിദ് ആവുകയില്ല. അതുകൊണ്ട് വഖഫ റബ്ബിമാ യുഅബദു മിൻ ദൂനില്ല, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന സകലതിനെയും അവൻ നിഷേധിക്കുകയും വേണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഒരാൾ മുസ്ലിം ആകുന്നത്. അതുകൊണ്ടാണ് അതിനുശേഷം പറയുന്നത് ഹറുമ മാലുഹു വദമുഹു, അവന്റെ രക്തവും സമ്പത്തും അവൻ ഹറാമാക്കപ്പെടും. അതൊരു മുസ്ലിമിന് കൊടുക്കേണ്ട എല്ലാ ഹക്കും അവിടെ കൊടുക്കണം. അതിന്റെ അർത്ഥം ഇതിനെതിരായി പറയുന്ന ആളുകൾ നമുക്ക് എല്ലായിടത്തും കൊല്ലാം എന്നല്ല, മറിച്ച് യുദ്ധമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരാൾ ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ, അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചു, സകലതിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. ചിലപ്പോൾ അയാൾ ഹൃദയത്തിൽ അതിനെതിരായിട്ടുള്ള വിശ്വാസം ഉണ്ടായാൽ പോലും ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് വഹിസാബുഹു അലല്ലാഹി അസ്സ വജൽ, അവന്റെ യഥാർത്ഥത്തിലുള്ള വിചാരണ അള്ളാഹുവിന്റെ അടുക്കലാണ്. ഇത് ഭൂമിയിലുള്ള വിധി ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഭൂമിയിൽ ഇങ്ങനെ ഒരാൾ നാവ് കൊണ്ട് പ്രഖ്യാപിച്ച് സകലതിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് അവരൊന്നും ചെയ്യാൻ പാടില്ല, അവന്റെ രക്തവും സമ്പത്തും അല്ല അത് ഹറാമായിരിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മിന്ദൂനില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് പുറമെ ഒന്നിനെയും ആരാധിക്കാൻ പാടില്ല, അള്ളാഹു അള്ളാഹുവിനോടൊപ്പം അതും ആരാധിക്കാൻ പറ്റില്ല, രണ്ടുമുണ്ട്. അപ്പൊ അത് നിഷേധിക്കുക വഴി മാത്രമാണ് ഒരാൾ യഥാർത്ഥത്തിലുള്ള മുസ്ലിം ആകുന്നത്. അതല്ല എങ്കിൽ അവൻ മുസ്ലിം ആകുകയില്ല എന്നത് വളരെ വ്യക്തമായി ഈ അധ്യായത്തിലോടുകൂടി അദ്ദേഹം മനസ്സിലാക്കി തരികയാണ്. ഇത് മനസ്സിലാക്കാത്തത് കാരണം കഴിച്ചു പോകുന്ന എത്രയോ ആളുകളുണ്ട്. അവർ അള്ളാഹുവിനോട് അള്ളാഹുവിനെ ആരാധിക്കും, എന്നാൽ അതോടൊപ്പം അള്ളാഹുവിനെ പുറമെ ആരാധിക്കുന്നതിന് ഒന്നിനെ മോശമായി കാണാത്ത, അതെല്ലാം നല്ലതാണ്, അങ്ങനെ എല്ലാം വേണം, എല്ലാം ഉണ്ടാകുമ്പോഴാണ് നന്നാവുക. ഇതെല്ലാം ഒരു പൂന്തോട്ടത്തിലെ വ്യത്യസ്ത പുഷ്പങ്ങളെ പോലെയാണ്, എല്ലാം കൂടി ഉണ്ടാകുമ്പോഴാണ് ഭംഗി. ആ രൂപത്തിലൊക്കെ വളരെ മനോഹരമായിട്ടൊക്കെ അവർ സംസാരിക്കും. എന്താണ് ഈ പറയുന്നത്? തൗഹീദും ശിർക്കും ഒക്കെ ഈ പൂന്തോട്ടത്തിൽ വേണം, എന്നാലാണ് അതിനൊരു അലങ്കാരം. എന്ന ഒറ്റൊരു പൂവ് മാത്രം ഉണ്ടായ പൂന്തോട്ടത്തിന് അലങ്കാരം ഇല്ല, പൂക്കൾ കൂടുമ്പോഴാണ് പൂന്തോട്ടത്തിന്റെ അലങ്കാരം. അത് ശിർക്കിനെയും തൗഹീദിനെയും തമ്മിലാണ് പറയുന്നത്. ഇത് തൗഹീദിന്റെ നേതൃനിരയിൽ ഉള്ള ആളുകൾ പോലും സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. അത്ര വലിയ അപകടമാണ് അവർ സംസാരിച്ചത് എന്നവർക്ക് മനസ്സിലായിട്ടില്ല. വഖഫറ ബിമാ യുഅബദു മിൻ ദൂനില്ലാഹ് എന്ന കാര്യം അംഗീകരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലുമായുള്ള നാവുകൊണ്ട് അത്തരത്തിലുള്ള സംസാരം സംസാരിക്കാൻ സാധിക്കുകയില്ല. ശരി, ഇതിനുശേഷം അദ്ദേഹം കൊടുത്ത കുറച്ച് മസായിലുകൾ ഉണ്ട്, അതുകൂടി നമുക്ക് പറയാം. അദ്ദേഹം പറയുന്നു, വശറഹ ഹാദിഹി തർജ്ജമ മാ ബഅദഹ മിനൽ അബ്വാബ്. ഈ തർജ്ജമ ഈ അധ്യായത്തിലുള്ളതും അഥവാ തഫ്സീറു തൗഹീദ് അതാണ്, ഇനി ബാക്കിയുള്ള മുഴുവൻ അധ്യായങ്ങളും അതാണ്. തൗഹീദ് എന്താണ് എന്ന് വ്യക്തമായി പറഞ്ഞു തരുന്ന ഓരോ അധ്യായങ്ങളും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങളോട് അതിന് പ്രത്യേകമായ ബാബ് വേറെയുണ്ട്. അഥവാ ശിർക്കു പുണ്യത്തിലുണ്ടാകുന്ന ശിർക്ക്, അതിനെ കുറിച്ചിട്ടൊക്കെ അധ്യായം വേറെയുണ്ട്. അപ്പൊ അത് ഇനിയുള്ള അബ്വാബുകളിൽ, ബഖിയത്തുൽ അബ്വാബിൽ, ബാക്കിയുള്ള ബാബുകളിൽ അത് വിശദീകരിച്ചിട്ട് വന്നിട്ടുണ്ട് എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. വശറഹ വിശദീകരിച്ചു, ഹാദിഹി തർജ്ജമ അഥവാ ഈ ഒരു ഹെഡിങ്, ഈ ഒരു അധ്യായം തഫ്സീറു തൗഹീദ് മാ ബഅദഹ മിനൽ അബ്വാബ്, ബാക്കിയുള്ള ബാബുകളിൽ അത് വിശദീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ ഫീഹി മസായിൽ, നമുക്കറിയാം എല്ലാ അധ്യായത്തിലും അദ്ദേഹം അവസാനത്തിൽ ഈ അധ്യായത്തിൽ നമ്മൾ വിട്ടുപോകാതിരിക്കാൻ ഒന്നുകൂടി എടുത്തു പറയാറുണ്ട്. ഇന്നതൊക്കെയാണ് ഈ ആയത്ത്, ഇനി ആയത്ത് മാത്രം കൊടുത്തിട്ട് ആർക്കും മനസ്സിലാവാതായി പോണ്ട. അത് മസായിൽ എന്ന് പറഞ്ഞ് വ്യക്തമായിട്ട് തന്നെ ഈ ആയത്തിലൂടെ നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കണം എന്നുള്ള നിലക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഫീഹി മസായിൽ, ഇതിൽ ചില മസായിലുകളുണ്ട്. ഒന്ന്, ഫീഹി അക്ബറുൽ മസായിൽ വഅഹമ്മുഹ വഹിയ തഫ്സീറു തൗഹീദ്. ഇതിൽ ഏറ്റവും വലിയ മസല ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തഫ്സീറു തൗഹീദാണ്, തൗഹീദിന്റെ വിശദീകരണം. വ തഫ്സീറു ഷഹാദ, അതുപോലെ തന്നെ ഷഹാദത്തിന്റെ വിശദീകരണം, അതാണ് ഇതിന്റെ ഹെഡിങ്. അപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് അതാണ്, ഏറ്റവും പ്രധാനവും മുഖ്യവുമായ വിഷയം അതാണ്, തൗഹീദിന്റെയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന നമ്മുടെ ഷഹാദത്തിന്റെയും സത്യസാക്ഷ്യത്തിന്റെയും വിശദീകരണമാണ്. വബയ്യനഹ ബിഉമൂരിൻ വാളിഹ, വ്യക്തമായ ചില കാര്യങ്ങൾ കൊണ്ട് അത് നമുക്ക് വിശദീകരിച്ചു തന്നു. മിൻഹ, ആ വിശദീകരിക്കപ്പെട്ട കാര്യത്തിൽ പെട്ടതാണ് ആയത്തുൽ ഇസ്റ, സൂറത്തുൽ ഇസ്റയിലെ ആയത്ത്. ഉലായിക അല്ലദീന എന്ന് പറഞ്ഞ നമ്മൾ ആയത്തുണ്ട്. യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല അയ്യുഹും അഖറബ് എന്ന് പറഞ്ഞ ആയത്തുണ്ട്. ആ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല എന്താണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്? ബയ്യന ഫീഹ, അതിൽ അല്ലാഹു വിശദീകരിച്ചു അർറദ് അലൽ മുശ്രിക്കീൻ, മുശ്രിക്കുകളായ ബഹുദൈവാരാധകരായ ആളുകൾക്കുള്ള മറുപടി അള്ളാഹു പറഞ്ഞു. അല്ലദീന യദ്ഊന സാലിഹീൻ, അവർ സാലിഹീങ്ങളോടാണ് പ്രാർത്ഥിക്കുന്നത്. എത്ര വ്യക്തമാണ്, ചില ആളുകൾ ശിർക്കും തൗഹീദൊക്കെ വേർതിരിക്കുന്നത് ആരോട് പ്രാർത്ഥിക്കപ്പെടുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അല്ലെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഉമർ മൗലവി റഹിമഹുള്ള അദ്ദേഹം പണ്ട് പറഞ്ഞതായി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അദ്ദേഹം പറഞ്ഞു, ഞാൻ പണ്ട് ഈ തൗഹീദിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങനെ ഉസ്താദ്മാരോട് ചോദിച്ചു, നമ്മൾ മൊയ്തീൻ ഷെയ്ഖിനോട് പ്രാർത്ഥിക്കുന്നു അത് തെറ്റില്ല, എന്നാൽ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുമ്പോൾ അത് തെറ്റാകുന്നു, എങ്ങനെയാണ് ഇത് ശരിയാവുക, രണ്ടും ഒന്ന് തന്നെ അല്ലേ എന്ന് ചോദിച്ചു. അപ്പോ ഇയാള് പറഞ്ഞു, കുരുത്തം കെട്ടവരെ എന്നൊക്കെ പറഞ്ഞിട്ട് മൗലവിയെ വല്ലാതെ അവർ ആക്രോശിച്ചു. എന്നിട്ട് പറഞ്ഞു, ഗുരുവായൂരപ്പൻ ഒരു സാലിഹായ വ്യക്തിയാണോ, ഒരു വ്യക്തിയാണോ, ആരാണ് അറിയില്ലേ, പിന്നെ എങ്ങനെയാണ് അത് നിനക്ക് മനസ്സിലാകാത്തത് എന്ന് പറഞ്ഞു. അപ്പൊ ഉസ്താദ്, എനിക്ക് ഇന്നാല് അപ്പൊ ഈസാ നബിനോട് പ്രാർത്ഥിക്കുന്ന നസ്രാണികളൊക്കെ അപ്പോ നമ്മളെക്കാളും നല്ലതല്ലേ, മൊയ്തീൻ ഷെയ്ഖിനേക്കാളും എത്രയോ നല്ലതല്ലേ ഈസാ അലൈഹിസലാം, ഉലുൽ അസ്മിൽപ്പെട്ട ആളാണ്. അപ്പൊ കുരുത്തം കെട്ടവനെ നിന്നോടൊന്നിനു പറഞ്ഞിട്ട് കാര്യമില്ല, നിന്റെ തല തിരിഞ്ഞു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആട്ടിവിടുകയാണ് ചെയ്തത്. അപ്പൊ അത് ചിന്തിക്കുന്ന ആൾക്ക് വളരെ വ്യക്തമാണ്, ഈസാ അലൈഹിസലാം അല്ലേ ഇതിനേക്കാളും എത്രയോ നല്ലത്, മറിയം ബീവി ഇതിനേക്കാൾ എത്ര നല്ലതാണ്, അള്ളാഹു സ്വർഗത്തിൽ മുസ്ലിമീങ്ങൾക്ക് മാതൃകയായിട്ട് പറഞ്ഞ സ്ത്രീയാണ്, അതിനേക്കാൾ ഊരും പേരും അറിയാത്ത പല ആളുകളെയാണ് ഇവർ പ്രാർത്ഥിക്കുന്നത്. ഇനി സാലിഹ്യങ്ങൾ ആണെങ്കിൽ അമ്പിയാക്കളോട് പ്രാർത്ഥിച്ച ആളുകൾ അവർ മുശ്രിക്കുകളാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട് അവരോട് ദുആ ചെയ്ത. അപ്പൊ ഇതിനേക്കാൾ വ്യക്തമായിട്ട് എന്താണ് പറഞ്ഞു തരാനുള്ള തഫ്സീർ തൗഹീദ്, ഇതിനേക്കാൾ വ്യക്തമായിട്ട് എന്ത് പറഞ്ഞു തരണം? അതാണ് ഈ ആയത്തിൽ പറഞ്ഞത്, ബയ്യന ഫീഹ റദ്ദുൽ മുശ്രിക്കീൻ അല്ലദീന യദ്ഊന സാലിഹീൻ, സാലിഹീങ്ങളോട് പ്രാർത്ഥിക്കുന്ന മുശ്രിക്കുകൾക്കുള്ള മറുപടി ഇതിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഫീഹ ബയാനു അന്ന ഹാദ ഹുവ ശിർക്കുൽ അക്ബർ, അത് ശിർക്കുൽ അക്ബറാണ്, വലിയ ശിർക്കാണ്, ദീനിൽ നിന്ന് ഒരാളെ പുറത്താക്കുന്ന വലിയ ശിർക്കാണ് എന്ന് വളരെ വ്യക്തമായി ഇതിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തത് വമിൻ ആയത്തുൽ ബറാ, അഥവാ തഫ്സീർ തൗഹീദ് വിശദീകരിച്ചതിൽ പെട്ടതാണ് ആയത്തുൽ ബറാ. ആയത്തുൽ ബറാ എന്ന് പറഞ്ഞാൽ ഇത്തഖദു അഹ്ബാറഹും വറഹ്ബാനഹും അർബാബ മിൻ ദൂനില്ല എന്ന ആയത്താണ് ഉദ്ദേശിക്കുന്നത്. അതിൽ എന്താണ് വിശദീകരിച്ചത്? ബയ്യന ഫീഹ അന്ന അഹ്ലൽ കിതാബ്, അഹ്ലുൽ കിതാബ് വേദക്കാരായ ആളുകൾ, ഇത്തഖദു അഹ്ബാറഹും വറഹ്ബാനഹും അർബാബ മിൻ ദൂനില്ല, അല്ലാഹുവിനു പുറമെ അവരുടെ രക്ഷാധികാരികളായിട്ട് റബ്ബുകളായിട്ട് അവരുടെ പണ്ഡിതന്മാരുടെയും പുരോഹിതന്മാരെയും അഥവാ ഇബാദത്തെടുക്കുന്ന ആളുകളെയും അവർ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. വബയ്യന വിശദീകരിച്ചു, അന്നഹും ലം യുഅ്മറു ഇല്ലാ ബിഅയ്യഅബുദു ഇലാഹൻ വാഹിദ്, ഏകനായ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ മാത്രമേ അവർ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. മഅന്ന തഫ്സീർ ഹല്ലദി ലാ ഇശ്കാല ഫീഹി ത്വാഅത്തുൽ ഉലമാഇ വൽ ഉബ്ബാദി ഫിൽ മഅസിയ, അതിന്റെ തഫ്സീർ അതിൽ യാതൊരു സംശയവുമില്ല. ഉലമാക്കളെയും അതുപോലെ ഇബാദത്തുകൾ ചെയ്യുന്ന ആളുകളെയും അവരെ മഅസിയത്തിൽ അവരനുസരിക്കുക എന്നതാണത്. ലാ ദുആഹും ഇയാഹും, അവരോട് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചിട്ടല്ല, അവരോട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ പ്രാർത്ഥിക്കുന്നത് ഒരു ശിർക്കിന്റെ ഇനമാണ്, അതുപോലെ മറ്റൊരു ഇനമാണ് ത്വാഅത്ത്. അവർ അള്ളാഹു ഹറാമാക്കിയതിനെ കാര്യം അവർ ഹലാലാക്കിയാൽ അവർ അനുസരിക്കുക എന്നുള്ളത് അത് മറ്റൊരു ഇനമാണ്. അത് ദുആ ചെയ്തത് കൊണ്ടല്ല, കാരണം ഈ ഇതിന്റെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇത് വിശദീകരിക്കുന്ന സമത്ത് സഹാബി വന്ന് പറഞ്ഞു നമ്മളങ്ങനെ അവരെ ദുആ ചെയ്യാറില്ല, അവരെ നമ്മൾ ദുആ ചെയ്യാറ്. നമ്മൾ ദുആക്ക് ചിലപ്പോൾ ഈസാ അലൈഹി സ്വലാമിനോട് ദുആ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അള്ളാഹിനോട് ദുആ ചെയ്യുന്നവരുണ്ടാവും. നമ്മൾ ഇവരെ ഇങ്ങനെ കാര്യത്തിൽ നമ്മൾ ചെയ്യാറുണ്ട് എന്നതാണ്. അപ്പൊ അത് മതി, ഷിർക്ക് ഷിർക്കിന്റെ വേറൊരു നിർവചനമാണ്, ഇതും ഷിർക്കിൽ തന്നെ പെടും, ഷിർക്കിന്റെ ഇനങ്ങളിൽ പെട്ടതാണ് എന്ന് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ്. ومنها قول الخليل عليه السلام للكفار, നിഷേധികളായ കുഫാറുകളായ ആളുകളോട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അൽ ഖലീൽ എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിന് രണ്ട് ഖലീലുകളുണ്ട്, ഒന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, ഒന്ന് മുഹമ്മദ് ബിൻ അബ്ദുല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം, രണ്ടും അള്ളാഹുവിന്റെ ഖലീലാണ്. അപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇന്നനി ബറാഉ മിമ്മാ തഅബുദൂൻ, തീർച്ചയായും നിങ്ങൾ ആരാധിക്കുന്നതിൽ നിന്നും ഞാൻ ഒഴിഞ്ഞു നിൽക്കുന്നവനാണ്, ഞാൻ ബറാഅത്ത് കാണിക്കും. ഇല്ലല്ലദീ ഫത്തറനി, എന്നെ സൃഷ്ടിച്ചവനായ അള്ളാഹു ഒഴികെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നും നമുക്ക് വ്യക്തമായി മനസ്സിലായി, ഫസ്തസ്നാമിൽ മഅബൂദീന റബ്ബഹു, ആരാധിക്കപ്പെടുന്നതിൽ നിന്നും അദ്ദേഹം തന്റെ റബ്ബായ അള്ളാഹുവിനെ അതിൽ നിന്നും ഒഴിവാക്കി. അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നും അദ്ദേഹം ഒഴിവല്ല, അള്ളാഹുവിനെ അദ്ദേഹം ഒഴിവാക്കി. വദകറ സുബ്ഹാന അന്ന ഹാദിഹിൽ ബറാഅ വഹാദിഹിൽ മുവാലാത്ത്, എന്നിട്ട് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഈ സ്നേഹവും ഈ ബന്ധവിച്ഛേദനവുമാണ് ഹിയ തഫ്സീറു ഷഹാദത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിന്റെ തഫ്സീറാണ്. അപ്പൊ അത് മനസ്സിലാക്കണം, ബന്ധവിച്ഛേദനം നടത്തുക എന്നുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് തഫ്സീറാണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ആയത്ത് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫഖാല വജഅലഹ കലിമതൻ ബാഖിയതൻ ഫി അഖബിഹി ലഅല്ലഹും യർജിഊൻ, അദ്ദേഹത്തിന്റെ പിൻഗാമികളായ ശേഷക്കാരായ ആളുകൾ അവർ സത്യത്തിലേക്ക് മടങ്ങുന്നതിന് വേണ്ടി അദ്ദേഹം ആ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപനം അത് നിലനിൽക്കുന്ന ബാക്കിയാകുന്ന വാചകമായി അതവിടെ ബാക്കി വെക്കുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇത് രണ്ട് കാര്യമുണ്ട്. ഒന്ന് തൗഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക, സകലത്തിനെയും നിഷേധിക്കുക, അതുപോലെ അവരോട് പൂർണ്ണമായ ബന്ധവിച്ഛേദനം അറിയിക്കുകയും ചെയ്യുക എന്നുള്ള കാര്യവും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന്. ومنها آية البقرة في الكفار الذين قال الله فيهم, സൂറത്തുൽ ബഖറയിലുള്ള ഒരായത്തുണ്ട്, അതിൽ കുഫാറുകളായ ആളുകളോട് ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഒമാഹും ബിഹാരിജീൻ അഹ്നന്നാർ, അവർ നരകത്തിൽ നിന്ന് പുറത്തു കിടക്കുകയില്ല. അത് നമ്മൾ നേരത്തെ പറഞ്ഞ ആയത്താണ്, വല്ലദീന ആമനു അഷദ്ദു ഹുബ്ബൻ ലില്ലാ വലൗ യറല്ലദീന ളമു ഇദ് യറൗന അൽഅദാബ അന്നൽ ഖുവത ലില്ലാഹി ജമീഅ വഅന്നല്ലാഹ ശദീദുൽ അദാബ് ഇദ് തബറ അല്ലദീന തുബിഉ മിനൽ ലദീന തബഉ വറഔൽ അദാബ വതഖത്തഅത് ബിഹിം അൽഅസ്ബാബ് വഖാല ലദീന തബഉ ലൗ അന്ന ലന كرة فنتبرأ منهم كما تبرؤوا منا وكذلك يخرج الله وكذلك يريهم الله أعمالهم حسرات عليهم വമാഹും ബിഖാരിജീന മിനന്നാർ, വമാഹും ബിഖാരിജീന മിനന്നാർ, അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ നരകത്തിൽ നിന്നും പുറത്ത് കടക്കാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ذكر انهم يحبون اندادهم كحب الله, അതോ ഈ പറയുന്ന ആളുകൾ നരകത്തിൽ ശാശ്വതവാസികളായി കഴിയുന്ന ആളുകൾ, വമാഹും ബിഖാരിജീന മിനന്നാർ എന്ന് പറഞ്ഞാൽ അവർ നിത്യവാസികളാണ്, അതോ ശിർക്കുൻ അക്ബർ ചെയ്തത് കൊണ്ടാണ് അവർ ആ ചെയ്തത്, അതാണ് വ്യക്തമായി അവിടെ പറഞ്ഞു തന്നത്. അവർ ഷിർക്കുൻ അക്ബറാണ് ചെയ്തിട്ടുള്ളത്. അവർ പറഞ്ഞു ദക്കർ അന്നഹും യുഹിബ്ബൂന അൻദാദഹും കഹബ്ബില്ല, അവർ അല്ലാഹു സുബ്ഹാനഹു വതആല സ്നേഹിക്കുന്നത് പോലെ അല്ലാഹുവിന്റെ സമന്മാരെയും അവർ സ്നേഹിച്ചു. ഫദല്ല അല അന്നഹും യുഹിബ്ബൂന അല്ലാഹ ഹുബ്ബൻ അളീമ, ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കി തരുന്നത്, അവർ അല്ലാഹുവിന് മഹത്തായ സ്നേഹം, അല്ലാഹുവിനെ സ്നേഹിച്ചിട്ടുണ്ട്, എന്നാൽ വലം യുദ്ഖിൽഹും ഫിൽ ഇസ്ലാം, അത് അവരെ ഇസ്ലാമിലേക്ക് പ്രവേശിപ്പിച്ചിട്ടില്ല. അല്ലാഹുവിനോട് സ്നേഹമുണ്ട് എന്നൊരാൾ പറയുന്നവനൊന്നുമില്ലെങ്കിലും അങ്ങനെ നല്ല കോലത്തിൽ നടക്കുന്നുണ്ട്, കോലത്തിൽ നടന്നിട്ട് തന്നെ കാര്യമില്ല, അവൻ അള്ളാഹുവിനോട് സ്നേഹിച്ചിട്ടും കാര്യമില്ല എന്നാണ് തഫ്സീർ തൗഹീദ് മനസ്സിലാക്കി തരുന്നത്. കാരണം അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അവൻ അവന്റെ ഔലിയാക്കന്മാരെ, അല്ലെങ്കിൽ ഖബറിലുള്ള ആളുകളെ, അല്ലെങ്കിൽ അതുപോലെ ആരെയാണോ അവൻ ആരാധിക്കുന്നത് അവരെ സ്നേഹിച്ചാൽ അതവനെ ഇസ്ലാമിലേക്ക് പ്രവേശിപ്പിക്കുകയില്ല. എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, അവർ അതേപോലെ സ്നേഹിച്ചിട്ട് അത് അവർ ഇസ്ലാമിലേക്ക് പ്രവേശിപ്പിച്ചിട്ടില്ല, നരകത്തിൽ ശാശ്വതരാണ്. ഫകൈഫ ബിമൻ അഹബ്ബ അന്നിദ അക്ബറ മിൻ ഹുബ്ബില്ലാ, അള്ളാഹുവിനേക്കാളും ഈ നിദ്ദുകളെ സമന്മാരെ സ്നേഹിച്ചവന്റെ അവസ്ഥ എന്താണ്? വകൈഫ ബിമൻ ലം യുഹിബ്ബ ഇല്ല അന്നിദ വഹദ വലം യുഹിബ്ബ അല്ലാഹ, അള്ളാഹുവിനെ സ്നേഹിക്കാതെ ഈ സമന്മാരെ മാത്രം സ്നേഹിക്കുന്നവന്റെ അവസ്ഥ പിന്നെ പറയാനുണ്ടോ? ഒരുപോലെ സ്നേഹിച്ചിട്ട് തന്നെ കാര്യമില്ല, അപ്പൊ അതിനേക്കാൾ കൂടുതൽ അല്ല അതിന് അള്ളാഹുവിനെ തീരെ തന്നെ സ്നേഹിക്കാത്ത ആളുകളുടെ അവസ്ഥ പറയേണ്ടതില്ല എന്ന കാര്യമാണ്. ومنها قوله صلى الله عليه وسلم, നമ്മൾ ഇപ്പോൾ ഇന്ന് പറഞ്ഞ ഈ ഹദീസ്, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയും, വകഫറ ബിമാ യുബദു മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനു പുറമേ ആരാധിക്കപ്പെടുന്ന സകലതിനെയും നിഷേധിക്കുകയും ചെയ്താൽ, ഹറുമ മാലുഹു വദമുഹു, അവന്റെ രക്തവും സമ്പത്തും, അവന്റെ രക്തവും അതുപോലെ സമ്പത്തും അവനെ ഹറാമാക്കപ്പെട്ടു, പവിത്രമാക്കപ്പെട്ടു, വഹസാബുഹു അലല്ലാഹ്, അവന്റെ കണക്ക് നോക്കേണ്ട ബാധ്യത അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രമാകുന്നു എന്ന് ഇവിടെ പറയുന്നു. വഹാദ മിൻ അഅലമി മാ യുബയ്യിനു മഅനാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം വിശദീകരിക്കപ്പെട്ടതിൽ വളരെ പ്രധാനപ്പെട്ട അഅലമായ കൂടുതൽ വ്യക്തമാകുന്ന ഒരു കാര്യമാണിത്. കാരണം ഫഇന്നഹു ലം യജഅലി തലഫുളു ബിഹാ ആസിമൻ ലിദമി വൽമാൽ, കേവലം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം അവന്റെ രക്തവും സമ്പത്തും സുരക്ഷിതമാക്കപ്പെട്ടിട്ടില്ല. ബൽ വല മഅരിഫത മഅനാഹ മഅലഫ്ലിഹ, ഇനി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൽ മാത്രം ഒരാൾ മനസ്സിലാക്കി എന്നിട്ടും കാര്യമില്ല, ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു അത് മനസ്സിലാക്കി എന്നിട്ടും കാര്യമില്ല. ബൽ വല ഇഖ്റാറ ബിദാലിക്, അത് അവൻ പൂർണ്ണമായി അംഗീകരിച്ചു എന്നിട്ടും കാര്യമില്ല. ബൽ വല കൗലുഹു ലാ യദ്ഉ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീകലഹ, അല്ല അവൻ അല്ലാഹുവിനെ മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ മറ്റൊരാളോടും പ്രാർത്ഥിക്കുകയില്ല എന്നിട്ടും കാര്യമില്ല. ബൽ ലാ യഹ്റുമു മാലുഹു വദമുഹു, അവന്റെ രക്തവും സമ്പത്തും അത് ഹറാമാക്കപ്പെടുകയില്ല. ഹത്താ യുദീഫ ഇലാ ദാലിക്കൽ കുഫ്ര ബിമാ യുബദു മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനു പുറമേ ആരാധിക്കപ്പെടുന്ന സകലതിനെയും നിഷേധിക്കുകയും വേണം. ഇതും കൂടി ചെയ്യുമ്പോൾ മാത്രമാണ് ഹറുമ മാലുഹു വദമുഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിൽ അംഗീകരിക്കലുണ്ട്, അത് നാവ് കൊണ്ട് പറയലുണ്ട്, അത് മനസ്സിലാക്കലുണ്ട്, പക്ഷെ അതൊന്നും കൊണ്ട് അവന്റെ രക്തവും സമ്പത്തും ഹറാമായിട്ടില്ല, മറിച്ച് അതിനോടൊപ്പം വഖഫറ ബിമാ യുബദു മിൻ ദൂനില്ല എന്നതുകൂടി അതിന്റെ ഭാഗമാണ് എന്നാണ്. എന്നോട് പറയുന്നു ഇൻ ശക്ക ഔ തവഖഫ്, ഇനി ആരെങ്കിലും ഈ കാര്യത്തിൽ സംശയം ഉണ്ടാക്കുകയോ, അല്ലെങ്കിൽ ഒരു തവക്കുഫ് എന്ന് പറഞ്ഞാൽ അപ്പൊ തൽക്കാലം അവിടെ ഇരിക്കട്ടെ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം എന്നൊരു രീതി അവൻ അവലംബിക്കുകയോ ചെയ്താൽ ലം യഹ്റും മാലുഹു വലാദമഹു, അവന്റെ സമ്പത്തോ രക്തമോ അവിടെ പവിത്രമായി തീരുന്നില്ല. ഫയാലഹ മിൻ മസ്അലത്തിൻ മാ അഅലമഹ വഅജല്ലഹ, എന്തുമാത്രം മഹത്തായ ഒരു വിഷയമാണിത്, എന്തുമാത്രം വ്യക്തമായിട്ടാണുള്ളത്. വയാലഹു മിൻ ബയാനിൻ മാ ഔളഹു, എത്ര വ്യക്തമായിട്ടാണ് വാളിഹായിട്ടാണ് ഇത് വിശദീകരിച്ചിട്ടുള്ളത്. വഹുജ്ജത്തിൻ മാ അഖ്തഅഹ ലിൽ മുനാസിഇ, തർക്കിക്കുന്ന നിസാഅ നടത്തുന്ന ഒരുവരും അതിനെ ഛേദിക്കാൻ പറ്റാത്ത, ഖണ്ഡിക്കാൻ പറ്റാത്തൊരു പ്രമാണമായിട്ട് ഇത് വിശദീകരിച്ചു വന്നു. ആർക്കും ഇത് എതിർക്കാൻ സാധിക്കുകയില്ല. സാലിഹ്യങ്ങളോട് പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് അവർക്കെതിരെയുള്ള തെളിവുകളുണ്ട്. അള്ളാഹുവിന് പുറമെ മറ്റുള്ള ആളുകളെ അനുസരണത്തിൽ ശിർക്ക് കാണിക്കുന്ന ആളുകൾക്ക് അവർക്കതിനെതിരെയുള്ള തെളിവുകളുണ്ട്. ബറാഅത്ത് പ്രഖ്യാപിക്കാത്ത എല്ലാവരും ഒരുപോലെയാണ്, ഞാനും മുവഹ്ഹിദാണ്, ബാക്കിയുള്ള ആളുകളും അവരും ആരാധിച്ചു കൊള്ളട്ടെ എന്ന് പറയുന്ന ആളുകൾക്ക് അതിന് ശക്തമായ എതിർ മറുപടിയുണ്ട്. ഈ പറയുന്ന ആളുകൾക്കെല്ലാം എത്ര കൃത്യമായിട്ടാണ് ഇവിടെ മറുപടി കൊടുത്തിട്ടുള്ളത് എന്നാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇതോടുകൂടി ഈ അധ്യായം ഇവിടെ കഴിഞ്ഞു. അടുത്ത അധ്യായം മുതൽ ഇനി ഷിർക്കിന്റെ വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട ഷിർക്കുകൾ അദ്ദേഹം ഓരോന്നോ ഓരോന്നായി വിശദീകരിക്കുകയാണ്. ഏലസ് കെട്ടുന്നത്, ഉറുക്ക് കെട്ടുന്നത്, അതുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ കാണുന്ന അദ്ദേഹം എല്ലാ ശിർക്കുകളും ഇവിടെ കൊടുത്തിട്ടില്ല. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലുള്ള എന്നാൽ മുസ്ലിമുകൾ എന്നും ഏത് കാലഘട്ടത്തിലും ഏറ്റവും കൂടുതൽ ചെയ്തിരുന്ന പല ശിർക്കുകളെയും അദ്ദേഹം തുടർന്നുള്ള അധ്യായങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാ വരും ക്ലാസ്സുകളിൽ നമുക്കത് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഹീദിനെ അത് നമ്മുടെ നെഞ്ചിലേറ്റാനും അതിലായി മരിക്കാനും ഷിർക്കിനെതിരെ നിലകൊള്ളാനും അത് ആളുകൾക്ക് അതിനെ താക്കീത് ചെയ്യാനും തൗഫീഖ് നൽകുമാറാകട്ടെ. وآخر دعوانا أن الحمد لله رب العالمين وصلى الله على نبينا محمد وعلى آله وصحبه وسلم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.